إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستي وشاسي نقلة വിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ആഘോഷമായി നിശ്ചയിച്ചിട്ടുള്ള ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. ഈ ദിനങ്ങളിൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള, റസൂലിന്റെയും അല്ലാഹുവിന്റെയും കൽപ്പന വിരോധങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ പരമാവധി ആഘോഷിക്കുകയും സന്തോഷിക്കുകയും വേണം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളാ പറഞ്ഞതുപോലെ, ഇൽഹാറു സുറൂരി ഫിൽ അയ്യാദ്, ആഘോഷവേളകളിൽ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് മിൻ ശിആരിദ്ദീൻ, ദീനിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് സത്യവിശ്വാസിക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈദുൽ ഫിത്ർ, അതുപോലെ തന്നെ ഈദുൽ അദ്ഹ, അതിലാണ് സത്യവിശ്വാസികൾ ആഘോഷിക്കേണ്ടതും പെരുന്നാളായി സ്വീകരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അല്ലാഹു തആലയുടെ ഹറാം ഹലാലുകൾ പരിഗണിച്ചുകൊണ്ട് നന്നായി നമ്മൾ ആഘോഷിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ ദിവസത്തിലും, പെരുന്നാളിന്റെ ദിവസത്തിലും, അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യവും ഹലാലാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാണ്. ആഘോഷമല്ലേ, പെരുന്നാളല്ലേ, സന്തോഷിക്കേണ്ട ദിവസമല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യവും ഇന്ന് ഹലാലാകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ കൽപ്പന വിരോധങ്ങൾ പാലിച്ചുകൊണ്ട്, ഹറാം ഹലാലുകൾ പരിഗണിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സലഫുകളും പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ ഈ ദിവസത്തിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള വിഷയം, തൗഹീദുള്ള മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹവും ഐക്യവും മാനസികമായ ഇണക്കവും ഉണ്ടാകാനുള്ള കാരണങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ അല്ലാഹു തആല കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരേ ആദർശമുള്ള ആളുകൾ, തൗഹീദുള്ള ആളുകൾ എത്രയാണ് ചുറ്റി നിൽക്കുന്നത്, പരസ്പരം അകന്നു നിൽക്കുന്നത്, അവരുടെ ആദർശമൊന്നാണ്. പക്ഷെ വ്യക്തിപരമായ, തീർത്തും ദുന്യവിയായ, ഭൗതികമായ ചില കാരണങ്ങൾ കൊണ്ട് മനസ്സുകൾ അകന്നിരിക്കുന്നു. കണ്ടാൽ മിണ്ടാൻ സാധിക്കുന്നില്ല, മനസ്സറിഞ്ഞ് ചിരിക്കാൻ സാധിക്കുന്നില്ല, ഒന്ന് നല്ല രൂപത്തിൽ സലാം പറയാൻ പോലും സാധിക്കാത്ത എത്ര മുസ്ലിങ്ങളാണുള്ളത്, എത്ര തൗഹീദുള്ള ആളുകൾ, മുവഹ്ഹിദുകളായിട്ടുള്ള ആളുകളാണുള്ളത്. അവർ തീർത്തും വ്യക്തിപരമായ, ദീനുമായി ബന്ധമില്ലാത്ത, ഭൗതികമായ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് അവർ തെറ്റിനിൽക്കുന്നു, മനസ്സകന്നിരിക്കുന്നു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹവും ഐക്യവും ഇണക്കവും ഉണ്ടാകാൻ, അവരുടെ മനസ്സുകൾ ഒന്നിക്കാൻ ചില നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് ആ വിഷയത്തിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കുമ്പോൾ പരസ്പരം ഇണങ്ങി സ്നേഹിക്കാൻ നമ്മൾക്ക് സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, മനസ്സുകൾ ഐക്യപ്പെടാൻ, മനസ്സുകൾ പരസ്പരം സ്നേഹിക്കാൻ, മനസ്സറിഞ്ഞ് സ്നേഹിക്കാനുള്ള പല കാരണങ്ങളും പല നിർദ്ദേശങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അഞ്ചാറ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഖുതുബയിലൂടെ പെരുന്നാളിന്റെ ഒരു സന്ദേശമായി നിങ്ങൾക്ക് കൈമാറാനുള്ളത്. ഒന്നാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അല്ലാഹു തആല പ്രോത്സാഹിപ്പിച്ചതുമായ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം നിർദ്ദേശങ്ങളുള്ള വിഷയമാണ് പരസ്പരം മാപ്പ് കൊടുക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത്. മാപ്പ് ചോദിക്കുക, നമ്മൾ ആരോടെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ലവനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് ചെന്ന് മാപ്പ് പറയുക, അവനോട് അവനിൽ നിന്ന് മാപ്പ് ആവശ്യപ്പെടുക, അതുപോലെ തന്നെ മാപ്പ് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. മാപ്പ് ചോദിക്കലും മാപ്പ് കൊടുക്കലും, സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, പലരും തെറ്റി നിൽക്കാനുള്ള കാരണം ഒന്ന് അവനൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, അവൻ എന്നോടത് ചെയ്തുപോയല്ലോ, അവൻ എന്നോടൊരു മാപ്പ് പോലും പറഞ്ഞില്ല, അവനൊരു കുറ്റബോധം പോലും ഇല്ല എന്നാണ് പരാതിയായി പറയാറുള്ളത്. അതിന്റെ പേരിൽ തെറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും മുമ്പെന്നോ ചെയ്തതായിരിക്കും, നമ്മൾ ഒരു പക്ഷേ അത് മറന്നുപോയിട്ടുണ്ടാകും, പക്ഷേ അതിൽ പീഡിപ്പിക്കപ്പെട്ടവൻ, അതിൽ വേദനിച്ചവൻ, അവന്റെ മനസ്സിൽ ഇപ്പോഴും അതൊരു മുറിവായി കിടക്കുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ പോയി അവനോട് പറയുക, തെറ്റ് ചെയ്ത സംഭവിച്ചു പോയതാണ്, എനിക്ക് പുറത്തു തരണം, ഒരിക്കലും നീ അത് പരലോകത്തേക്ക് വിടരുത് എന്ന രൂപത്തിൽ അവനോട് ചെന്ന് പറയാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം. അതിന് നമ്മൾ മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആ തെറ്റിൽ തന്നെ തുടരുകയാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചു, വാക്കുകൊണ്ട് വേദനിപ്പിച്ചു, ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അവനെ മുറിവേൽപ്പിച്ചു, അങ്ങനെയാണ് നമ്മൾ അവനോടാണെങ്കിൽ അവനോട് മാപ്പ് ചോദിച്ചതുമില്ല, മാപ്പ് ചോദിക്കാനുള്ള വിനയം അവനില്ലാതെ പോയി, അഹങ്കാരത്തോടുകൂടി അവനോട് ചെയ്ത ദുൽമിൽ തന്നെ തുടരുകയും അവനോട് മാപ്പ് ചോദിക്കാത്ത അവസ്ഥയിൽ അവനോട് പുറുക്കൽ ആവശ്യപ്പെടാത്ത രൂപത്തിലാണ് അവൻ മരണപ്പെട്ടു പോയതെങ്കിൽ അവന് നഷ്ടമാകുന്നത് ദുനിയാവല്ല, പരലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാനത് ലഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർദിൻ ഔ ഷൈ, വല്ലവനോടും അവന്റെ അഭിമാനം പിച്ചിച്ചിരുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേത് വിഷയത്തിലാകട്ടെ, മറ്റുള്ളവനോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ല ഉൽമും ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലിയതഹല്ലൽഹു ലിയൗം ഫലിയതഹല്ലൽഹു മിൻഹു ലിയൗം, ഇന്ന് അവനോട് പോയി മരിക്കുന്നതിന് മുമ്പ് അവനോട് പോയി ആ വിഷയം പരിഹരിക്കണം. സംഭവിച്ചു പോയതാണ്, അറിവില്ലാതെ ചെയ്തതാണ്, ദേഷ്യപ്പെട്ടപ്പോൾ ചെയ്തതാണ്, എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവനോട് ചെന്ന് പരിഹരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇടപാടും സാധിക്കുകയില്ല. നമ്മുടെ നന്മകളാണ് അവനിലേക്ക് പോകുന്നത്, അവന്റെ ചിന്മകളാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നന്മകൾ അവന് കൊടുക്കേണ്ടി വരും, നമ്മളുടെ അടുത്ത് നന്മയില്ലെങ്കിൽ അവന്റെ ചിന്മകൾ നമ്മൾ പേറേണ്ടി വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വിശദീകരിച്ചു. അതുകൊണ്ട് നമ്മൾ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വല്ലവരോടും വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ചെന്ന് പറഞ്ഞ് മാപ്പാക്കാൻ, മാപ്പ് ചോദിക്കാനുള്ള വിനയം നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് വമ്പിച്ച നഷ്ടമാണ് സംഭവിക്കുന്നത്, നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാകണം. മാത്രമല്ല നമ്മളോട് ആരെങ്കിലും ഒന്ന് മാപ്പ് ചോദിച്ചാൽ ചെയ്തു പോയതാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ നമ്മൾ പിന്നെ അവിടെ മസിൽ പിടിച്ച് നിൽക്കരുത്, എങ്കിലും അവൻ എന്നോട് അത് ചെയ്തു പോയല്ലോ, എനിക്കത് മറക്കാൻ സാധിക്കുന്നില്ല എന്ന രൂപത്തിലല്ല സത്യവിശ്വാസി പെരുമാറേണ്ടത്. നമ്മളോട് ആരെങ്കിലും വന്ന് മാപ്പ് ചോദിച്ചാൽ നമ്മൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കണം. വേദനിപ്പിച്ചതാണ്, ശരിയാണ്, അവൻ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ രക്തം ചിന്തിയിട്ടുണ്ടാകും, തന്റെ അഭിമാനത്തിന് വലിയ പ്രയാസമാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അവൻ എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസി എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസി നല്ല മനുഷ്യന്മാരുടെ മഹ്സിനുകളുടെ ഗുണം പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞത് വല ആഫീന അനിന്നാസ്, അവർ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവരാണ്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അവനോട് ചെയ്ത ഗോൽമ പുറത്തു കൊടുക്കലാണ്, അത് ശരിക്കൊരു പരാജയം സമ്മതിക്കൽ തന്നെയാണ്. അവൻ എന്നെ ആക്രമിച്ചു, അവൻ എന്നെ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു, നമ്മൾ അവന് പുറത്തു കൊടുക്കുന്നു. അത് അല്ലാഹു തആല പറയും നല്ല മനുഷ്യന്മാരുടെ ഗുണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. ഈ വൽ ആബീന അനിന്നാസ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഇത്തരം കർമ്മം ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും വന്ന് മാപ്പ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം, നമ്മൾക്ക് അത് പുറത്തു കൊടുക്കാൻ സാധിക്കണം. അതിലൊരു കുറവ് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അഫ്വ് ചെയ്യുക എന്നുള്ളത്.
നമ്മൾ ഒരിക്കലും പുറത്തു കൊടുത്താൽ വിട്ടുകൊടുത്താൽ അതുകൊണ്ട് നമുക്കൊന്നും കുറയാനില്ല. റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഹ്ബിൻ ഇല്ലാ ഇസ്സ. ഒരടിമ പുറത്തു കൊടുത്താൽ അവന്റെ അന്തസ്സ്, അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയല്ലാതെ അല്ലാഹു ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും പുറത്തു കൊടുത്താൽ യഥാർത്ഥത്തിൽ നമ്മൾ തോൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇർഹമു തുർഹമു, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ റഹ്മത്ത് ചെയ്യുക, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യും. വഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുക, യഗ്ഫിറില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ആരോടെ ആരെങ്കിലും വന്ന് ചെയ്തു പോയതാണ് എനിക്ക് പുറത്തു തരണം എന്ന് പറയുമ്പോ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരും. നമ്മൾ മറ്റുള്ളവന് വിട്ടുകൊടുത്താൽ അല്ലാഹു നമ്മുടെ തിന്മകളാണ് മായ്ച്ചു കളയുന്നത് എന്ന ബോധം നമ്മൾക്കുണ്ടാകും. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ, മാപ്പ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ വല്ലവരോടും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം. ഈ പെരുന്നാളിലെങ്കിലും ഇതിന്റെ ഗൗരവം എത്രയാണ്? നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ, നമ്മൾ നോമ്പിൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തു, നമ്മൾ നോമ്പെടുത്തു, രാത്രി നിസ്കരിച്ചു, ഇതൊക്കെ അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ, രണ്ട് മുസ്ലിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെറ്റി നിൽക്കുക എന്നുള്ളത്, മുസ്ലിങ്ങൾ പരസ്പരം അകന്നു നിൽക്കുക എന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മളെടുത്ത നോമ്പ്, നമ്മൾ ഓതിയ ഖുർആൻ പാരായണം അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞതാണ്, അവൻ പരസ്പരം നന്നാകുന്നതുവരെ അള്ളാഹുവിലേക്ക് അവന്റെ അമലുകൾ ഉയർത്തപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കേവലം തെറ്റുക എന്നുള്ള വിഷയം മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, നമ്മുടെ മറ്റു അമലുകൾ പോലും അള്ളാഹുവിലേക്ക് എത്താത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളുടെ കൂട്ടത്തിലോ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലോ ആരോടെങ്കിലും നമ്മൾക്ക് വല്ലതും വല്ല പ്രയാസവും മിണ്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, തെറ്റി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഇന്ന് ഈ ഒരു ദിവസം അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിലേക്ക് എത്താതിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ആരുണ്ടെങ്കിലും ആർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് മാപ്പ് പറയാനും മാപ്പ് ചോദിക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം ഇണക്കമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. പരസ്പരം മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കുക. രണ്ടാമത്തെ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സലാം പറയുക. നമ്മളൊക്കെ സലാം പറയുന്നവരാണ്. പലപ്പോഴും അതൊരു യാന്ത്രികമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കണ്ടുവരാറുള്ളത്. ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സബാഹൽ ഖൈർ പറയുന്നത് പോലെ പറയേണ്ട കേവലം ഒരു അഭിവാദ്യമല്ല ഇസ്ലാമിന്റെ അഭിവാദ്യം. മറിച്ച് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പറയേണ്ട ഒന്നാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾക്ക് ബാധിച്ച രോഗം നിങ്ങളിലേക്ക് മരിച്ചു കയറിയിരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികളുടെ സമുദായത്തിന് ബാധിച്ച രോഗം നിങ്ങളിലേക്ക് മരിച്ചു കയറിയിരിക്കുന്നു. അൽ ഹസദു വൽ ബഗ്ദ, ഏതാണ് ആ രോഗം? അസൂയയും വിദ്വേഷവുമാണ്, വെറുപ്പുമാണ്. പരസ്പരമുള്ള വിദ്വേഷം, പരസ്പരമുള്ള വെറുപ്പ്, അസൂയ, അത് നിങ്ങളിലേക്ക് മരിച്ചു കയറിയിരിക്കുന്നു. ഹിയൽ ഹാലിഖതു, അത് മുണ്ടനം ചെയ്ത് കളയുന്ന, വടിച്ചു കളയുന്ന ഒന്നാണ്. റസൂലുള്ള വിശദീകരിച്ചു, നിങ്ങളുടെ തല മുണ്ടനം ചെയ്യുന്ന, നിങ്ങളുടെ മുടി മുണ്ടനം ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ദീനിനെ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന, നിങ്ങളുടെ ദീനിനെ തന്നെ വടിച്ചു കളയുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള അസൂയയും പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും. വല്ലദി നഫ്സി ബിയദി, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തഹബ്ബു, നിങ്ങൾ ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക, നിങ്ങൾ ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ. മുസ്ലിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ അവർക്ക് ഈമാൻ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അഫല ഉനബ്ബിഉകും ബിമാ യുസ്ബിതു ദാലിക ലകും, ഈ സ്നേഹമുണ്ടാകാൻ, അത് സ്ഥിരപ്പെടാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? പരസ്പരം സത്യവിശ്വാസികൾ സ്നേഹിക്കാൻ, അങ്ങനെ സ്നേഹിച്ചാലാണ് വിശ്വാസം പൂർത്തിയാകുന്നത്, അങ്ങനെ വിശ്വാസിയായവർക്കേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ് അതിന് പരിഹാരം പറഞ്ഞത്? പരസ്പരം സ്നേഹിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്ന അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാം പറയുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സലാം വ്യാപിപ്പിക്കുക, ധാരാളമായി സലാം പറയുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 പ്രതിഫലം, വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ 20, വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30. 30 പ്രതിഫലം അതിനുണ്ട്. ഒരുപാട് ഫളായിലുകളുള്ള മഹത്വമുള്ള ഒരു ഇബാദത്താണ് അസ്സലാം, സലാം പറയുക എന്നുള്ളത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോളം പഴക്കമുള്ള, മനുഷ്യനോളം പഴക്കമുള്ള, അതിനു മുമ്പ് തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ അഭിവാദ്യമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സലാം അത് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അതിൽ സ്നേഹം വർദ്ധിക്കും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നോക്കൂ, പരസ്പരം തെറ്റി നിൽക്കുന്നയാൾ ഒരാൾ അവനോട് പോയി സലാം പറഞ്ഞു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരുടെ മനസ്സിൽ പിടിച്ചിട്ടുള്ള ചളികൾ, അതിന്റെ അംശങ്ങൾ അതാ ഇല്ലാതെയായി തീരുകയാണ്. പരസ്പരം വെറുപ്പോടുകൂടി നിൽക്കുന്നയാൾ, പരസ്പരം തെറ്റി നിൽക്കുന്നയാൾ ഒരുത്തനോട് പോയി, ഒരാൾ മറ്റൊരുത്തനോട് പോയി സലാം പറഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യം അവന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ വെറുപ്പിന്റെ അംശങ്ങൾ, അതിന്റെ ചളികൾ ഇങ്ങനെ ഇല്ലാതെയാവുകയാണ്. സത്യമല്ലേ? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി സലാം പറഞ്ഞാൽ അവിടെ മനസ്സിലുള്ള വെറുപ്പ് ഇല്ലാതെയാവുകയാണ്. റസൂലുള്ള പഠിപ്പിച്ചതാണ് സ്നേഹമുണ്ടാകാൻ സലാം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്നുള്ളത്. മാത്രമല്ല, സലാം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ സ്നേഹം വർദ്ധിക്കുമെന്നതുപോലെ തന്നെ, പുണ്യം ലഭിക്കുമെന്നതുപോലെ തന്നെ, നമ്മൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ് ലഭിക്കുന്നത്. ഇന്ന മിൻ മൂജിബാത്തിൽ മഗ്ഫിറ, മഗ്ഫിറത്തിനെ നിർബന്ധമാക്കുന്നത്. നമ്മളൊന്ന് സലാം പറഞ്ഞാൽ അതുകൊണ്ട് ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പൊറുക്കുകയാണ്. ആ മഗ്ഫിറത്തിനെ നിർബന്ധമാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ബദല സലാം വഹുസ്നൽ കലാം, നല്ല സംസാരവും സലാം പറയലും. നമ്മൾ സലാം പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കുന്നത്? ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ സ്നേഹമുണ്ടാവുകയാണ്. പരസ്പരം സ്നേഹമുണ്ടാകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, വസ്സലാമു അവ്വലു അസ്ബാബി തആലുഹ്, പരസ്പരം ഇണങ്ങാനുള്ള ഒന്നാമത്തെ കാരണം അത് സലാം തന്നെയാണ്. അതുപോലെ തന്നെ വമിഫ്താഹു ഇസ്തിജ്ലാബിൽ മവദ്ദ, സ്നേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു താക്കോലാണ് സലാം എന്നുള്ളത്. അപ്പൊ സ്നേഹത്തെ കൊണ്ടുവരുന്ന ഒരു താക്കോൽ, സ്നേഹത്തിന് കാരണമാകുന്ന ഒന്നാമത്തെ കാര്യം സലാം എന്നാണ് ഇമാം നവവി റഹിമഹുള്ള ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സലാം ആത്മാർത്ഥമായി നമ്മളൊക്കെ അത് പറയുന്നുണ്ടാകും, യാന്ത്രികമായിട്ടായിരിക്കും അത് പറയുന്നുണ്ട്. ആരെ കണ്ടാലും അങ്ങനെ പറയും, പറഞ്ഞു പോകും, മനസ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് സലാം പറയാൻ സാധിക്കണം. അത് സ്നേഹത്തെ വർദ്ധിപ്പിക്കും, പരസ്പരം ഇണക്കമുണ്ടാക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, പരസ്പരം ഇണങ്ങാനും സ്നേഹമുണ്ടാകാനുമുള്ള മറ്റൊരു കാര്യം റസൂലുള്ള നിർദ്ദേശിച്ചത് തഹാദൌ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക, പരസ്പരം സമ്മാനം കൊടുക്കുക, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് തഹാദൌ, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക, സമ്മാനം. ആർക്കും അത് കൊടുക്കാവുന്നതാണ്. പണക്കാരന് സമ്മാനം കൊടുക്കാം, പണക്കാരൊരിക്കൽ സക്കാത്തും സ്വതക്കും അവർക്ക് കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർ സ്വീകരിക്കൂല. പക്ഷേ ഹദിയ ആർക്കും കൊടുക്കാവുന്നതാണ്. അത് സത്യവിശ്വാസികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ റസൂലുള്ള പ്രോത്സാഹിപ്പിക്കുന്നു. അത് സ്നേഹമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സന്തോഷത്തോടുകൂടി ഒരാൾക്ക് ഹദിയ കൊടുത്താൽ തീർച്ചയായും അവനിൽ സ്നേഹമുണ്ടാകും. ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള പറയുന്നു, ഞാൻ നന്നായി കാണുന്നു പരസ്പരം സഹോദരങ്ങൾ ഇങ്ങനെ ഹദിയ കൈമാറണം, അവരങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് കൊടുക്കുക. എന്നും ഹദിയ സ്വീകരിക്കുന്ന ഒരുത്തനായി മാറരുത്, അങ്ങോട്ടും കൊടുക്കാൻ പറ്റണം, ഹദിയ കൊടുക്കുന്നവനാകാനും സാധിക്കണം. എല്ലാം ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന നിലക്കല്ല, ഹദിയ വാങ്ങുക അല്ലെങ്കിൽ ഹദിയ കൊടുക്കുക, കിട്ടിയ ആളുകൾ തിരിച്ചു കൊടുക്കുക, അങ്ങനെ പരസ്പരം ഹദിയ കൈമാറുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്. റസൂലുള്ള പഠിപ്പിച്ചു പരസ്പരം സ്നേഹമുണ്ടാകാൻ അത് കാരണമാകും. ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള പറയുന്നു, ഇതിൽ ഹദിയത്തു തൂരിസുൽ മഹബ്ബത വതുദ്ഹിബുൽ ബഗീനത, കാരണം ഈ ഹദിയ എന്നുള്ളത് അത് സ്നേഹത്തെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മനസ്സിലുള്ള വെറുപ്പിനെ ഇല്ലാതെയാക്കി കളയുകയും ചെയ്യുമെന്ന് ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തും സദഖയും സ്വീകരിക്കാറില്ല, റസൂൽ അത് പാടില്ല, പക്ഷെ റസൂൽ ഹദിയ സ്വീകരിക്കാറുണ്ടായിരുന്നു, അത് റസൂൽ തിരിച്ചു കൊടുക്കാറുമുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂൽ ഹദിയ സ്വീകരിക്കും, അത് റസൂലിന്റെ ഒരു നുബുവത്തിന്റെ അടയാളം കൂടിയാണ്. സദഖയും സക്കാത്തും സ്വീകരിക്കൂല, പക്ഷെ ഹദിയ സ്വീകരിക്കും. റസൂൽ പറഞ്ഞു അജീബു ദാഇയ, ഈ ഹദിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ അതിന് ചില അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, നിങ്ങളെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിനുള്ള അതിനുത്തരം കൊടുക്കണം. വല ചെറുദ്ദുൽ ഹദിയത, നിങ്ങൾ ഹദിയ തിരിച്ചു കൊടുക്കരുത്. ഒരാൾ സന്തോഷത്തോടുകൂടി സമ്മാനം തന്നാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തള്ളിക്കളയരുത്. കാരണം ഒരു പ്രയാസമുണ്ടാക്കും, അവൻ സന്തോഷത്തോടുകൂടി നമ്മൾക്ക് തരുന്നതാണ്, അത് വേണ്ട എന്ന് വെച്ചാൽ ആ തന്ന വ്യക്തിക്ക് അതൊരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഹദിയ തള്ളിക്കളയരുത്. വല തദ്രിബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങൾ അടിക്കരുത്. റസൂലുള്ളാഹിയുടെ നിർദ്ദേശമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടുണ്ട് ഹദിയ ആരെങ്കിലും തന്നാൽ അത് സ്വീകരിക്കാതിരിക്കുക എന്നതിനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് റസൂൽ അവരെ ആക്ഷേപിച്ചു. കാരണം സന്തോഷത്തോടുകൂടി നാം ഒരാൾ ഹദിയ തരുമ്പോൾ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ പ്രയാസമാകും. നമ്മൾ സ്വീകരിക്കുക, തിരിച്ചങ്ങോട്ടും കൊടുക്കുക, അവനോട് നന്ദി കാണിക്കുക. ഇത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവനോട് നന്ദി വാക്ക് പറയുക, നന്ദിയോടുകൂടി പെരുമാറുക എന്നുള്ളതൊക്കെയാണ് ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ള പഠിപ്പിച്ച മറ്റൊരു നിർദ്ദേശമാണ് പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ഹദിയകൾ കൈമാറുക. എത്ര വലിയ ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ വെറുപ്പോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അവർ കൊടുത്താൽ അതുകൊണ്ട് ഇല്ലാതെയാകുന്നത് അവന്റെ മനസ്സിൽ വെറുപ്പും പകയുമാണ്. പരസ്പരം സ്നേഹമുണ്ടാക്കും. റസൂലുള്ള പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുന്നതല്ല, സ്നേഹം മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. മനസ്സിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹു തആലയുടെ നിർദ്ദേശങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? സത്യവിശ്വാസികളോട് ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾക്ക് ഒരാളോട് പ്രയാസമുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, അസൂയ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവന് ഖൈർ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിച്ച നമ്മളിൽ നിന്ന് അസൂയ ഇല്ലാതെയാകും. മാത്രമല്ല നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, എന്റെ മനസ്സിൽ സത്യവിശ്വാസികളോട് ഒരു വെറുപ്പ്, അസൂയ, വിദ്വേഷം, പക എന്റെ മനസ്സിലേക്ക് ഇട്ടുതരല്ലേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും അള്ളാഹുവെ എനിക്ക് നൽകണമേ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു തആല സൂറത്തുൽ ഹജ്റിൽ പറഞ്ഞത് കാണാം, അൻസാരികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അവർക്ക് ശേഷം വന്ന സഹാബത്തിനെ കുറിച്ച് പറയുന്നു, അവർ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിനൽ ലദീന സബഖൂന ബിൽ ഈമാൻ, റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണം, ഞങ്ങളുടെ മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആദ്യകാലത്ത് വന്ന ഇസ്ലാമിലേക്ക് വന്ന സഹാബത്തു നിങ്ങൾ പുറത്തു കൊടുക്കണം, അല്ലാഹുവിനെ പുറത്തു കൊടുക്കണം. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്താണ് പറഞ്ഞത്? റബ്ബനാ, റബ്ബേ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട് ഗില്ല്, ഗില്ല് എന്ന് പറഞ്ഞ ഹസദ്, അസൂയ, അതുപോലെ തന്നെ ബഗ്ദാ, ദേഷ്യം, വിദ്വേഷം, ഹിഖദ്, പക, ഇതൊന്നും സത്യവിശ്വാസികളുടെ ഒരു പക, ദേഷ്യം എന്റെ മനസ്സിൽ കൊണ്ടുവരല്ലേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരു ഒരു മുസ്ലിമിനോടും ഒരു സത്യവിശ്വാസിയോടും മനസ്സിൽ ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇത് നാലാമത്തെ ഒരു കാര്യമാണ്. ഇത് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ, അതുപോലെ തന്നെ പരസ്പരം ഇണങ്ങാൻ ഇത് പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഐക്യപ്പെട്ടു നിൽക്കണം, അവരുടെ മനസ്സുകൾ ഇണക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇത് നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അതും ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊന്നാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, മുസ്ലിങ്ങൾ പരസ്പരം സിയാറത്ത് നടത്തുക, പരസ്പരം സന്ദർശിക്കുക. നമ്മുടെ സഹോദരങ്ങളുടെ വീട് പോയി കാണുക, അവിടെ പോയിട്ട് അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. രോഗിയായി കിടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സന്ദർശിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, രോഗമില്ലാത്ത അവസ്ഥയിലും തന്റെ സഹോദരനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന സഹോദരന്റെ വീട്ടിൽ പോകുക, അവൻ ക്ഷണിക്കേണ്ടതില്ല, പോയി അവന്റെ വിശേഷങ്ങൾ അറിഞ്ഞുപോലുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. എത്രയാണ് ആ വിഷയത്തിൽ, പല ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞ ഹദീസ് കാണാം, മൻ ആദ മരീദൻ ഔ സാറ അഖല്ലഹു ഫില്ല, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഒരു തന്റെ സഹോദരനെ സന്ദർശിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള തന്റെ സഹോദരൻ ആരെങ്കിലും സന്ദർശിച്ചാൽ, നാദാഹു മുനാദിൻ, മലക്ക് വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയും? അൻ തിബ്ത, നീ നന്നായിരിക്കുന്നു. വതോബ മംഷാഖ, നിന്റെ നടത്തം നന്നായിരിക്കുന്നു. നീ നടന്നുപോയി നിന്റെ സഹോദരനെ സന്ദർശിച്ചത് അത് നടന്ന് നന്നായിരിക്കുന്നു. വതബബ്ത മിനൽ ജന്നതി മൻസില, മാത്രമല്ല സ്വർഗത്തിൽ നീ ഒരു വീട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ സഹോദരനെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ തന്റെ സഹോദരന് വെറുതെ പോയി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന തന്റെ സഹോദരനെ വീട്ടിൽ പോയി സന്ദർശിച്ചാൽ എന്തൊക്കെ കിട്ടുന്നത്? അവന് ലഭിക്കുന്ന സ്വർഗത്തിലൊരു വീടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഈ പരസ്പരമുള്ള സന്ദർശനമുണ്ടല്ലോ, അതിലൊരുപാട് ഫവായിദുകൾ, ഒരുപാട് നേട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും, അതുപോലെ തന്നെ വമ്പിച്ച പ്രതിഫലമുണ്ട്, സ്വർഗം ലഭിക്കും, സ്വർഗത്തിൽ വീട് ലഭിക്കും. മാത്രമല്ല ഫഈയതു അല്ലിഫുൽ ഖുലൂബ, അത് ഹൃദയങ്ങളെ പരസ്പരം ഇണക്കും. ഇബ്നു ഉസൈമി റഹിമ പരസ്പരം ഇണക്കമുണ്ടാക്കും. നമ്മളൊന്ന് വിശേഷം പോയി വിശേഷം അന്വേഷിച്ചാൽ അത് മനസ്സ് ഇണങ്ങാൻ അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനത്തിന് വേറെയും പ്രതിഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വജബത് മഹബ്ബതി, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, ലിൽ മുതഹബ്ബീന ഫിയ, എന്റെ വിഷയത്തിൽ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, വൽ മുതജാലിസീന ഫിയ, എന്റെ വിഷയത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, വൽ മുതജാബിരീന ഫിയ, എന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സഹോദരനെ ഇഷ്ടപ്പെടുകയും അവനെ പോയി സന്ദർശിക്കുകയും ചെയ്തവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, വൽമുതബാദിലീന ഫിയ, എന്റെ വിഷയത്തിൽ ദീനിന്റെ പേരിൽ പരസ്പരം സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്നാണ് അള്ളാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സുന്നത്ത് ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും മിക്ക ആളുകൾക്കും ഉണ്ടാകൂല. നമുക്ക് നമ്മുടെ സഹോദരന്റെ വീട് പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവുകയില്ല. അത്രയും ആ വിഷയത്തിൽ നമ്മൾക്ക് വീഴ്ചയാണ്. പക്ഷേ മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം സന്ദർശിക്കണം. അത് മനസ്സുകളെ ഇണക്കുമെന്നാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇതും പരസ്പരം സത്യവിശ്വാസികൾ സ്നേഹിക്കാനും അവരുടെ മനസ്സുകൾ ഇണങ്ങാനും കാരണമാകുന്ന മറ്റൊന്ന്. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ആറാമത്തത്, നമ്മൾ എന്തൊക്കെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നമ്മുടെ സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടുക. ഇതൊരു വലിയ മനസ്സാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരുത്തൻ അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം അവനുണ്ടാകുന്നത് വരെ. നമ്മൾക്ക് ഹിദായത്ത് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദീനിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മുത്തഖിയായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ദീനിന്റെ എല്ലാ വിഷയങ്ങളും നമ്മുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. അത് കഴിഞ്ഞിട്ടാണ് ദുനിയാവിൽ നമ്മൾക്ക് പല ഖൈറാത്തുകളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പല സൗകര്യങ്ങളുണ്ട്, എനിക്ക് വാഹനമുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എന്റെ സഹോദരനും അതുപോലെ വീടുണ്ടാകണമെന്നില്ല. ആ ഒരു ആഗ്രഹം മനസ്സറിഞ്ഞ ആ രൂപത്തിൽ നമ്മുടെ മനസ്സിലെ വിചാരി, നമുക്ക് എന്ത് ഖൈറാത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു അതൊക്കെ എന്റെ സഹോദരനും കിട്ടണം എന്നുള്ള ചിന്ത, അത് വല്ലാത്തൊരു ചിന്തയാണ്. അത് നമ്മൾ മനസ്സ് പരസ്പരം ഇണങ്ങിയവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അത് ഇണങ്ങാൻ കാരണമാവും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തത്തിന് എന്തൊക്കെ ഓർക്കുന്നുണ്ടോ, നമ്മൾക്ക് നമ്മുടെ സ്വന്തത്തിന് നമ്മൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ലയോ അതൊക്കെ തന്റെ സഹോദരനും ഉണ്ടാകരുത് എന്ന് നമ്മൾ ഇഷ്ടപ്പെടണം. അത് നമ്മുടെ സഹോദരനും വെറുക്കണം. നമ്മൾക്ക് അപകടം ഉണ്ടാകും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, എന്റെ സഹോദരനും അപകടം ഉണ്ടാകും നമുക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് സമ്പത്തിൽ ഇടിവ് വരുന്നത്, നമ്മുടെ ഈമാനിൽ കുറവ് വരുന്നത്, നമ്മുടെ ചെക്കുവ കുറഞ്ഞു വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ദീനിൽ നിന്ന് വിട്ടുപോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അത് നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് വെറുക്കാൻ സാധിക്കണം. റസൂലുള്ള പറഞ്ഞത് കാണാം, വഅൻ തുഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സി, നീ നിന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്ന നിനക്ക് എന്തൊക്കെ സ്വന്തത്തോട് നീ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, നിന്റെ സ്വന്തത്തിന് കിട്ടണം നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ സഹോദരനും കിട്ടണമെന്ന് നീ ആഗ്രഹിക്കണം. വചക്രഹ ലഹും മാ ചക്രഹു ലിനഫ്സി, നിന്റെ സ്വന്തത്തിന് എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അതൊക്കെ നിന്റെ സഹോദരനും നീ വെറുക്കണം. ഇത് സ്നേഹമുണ്ടാക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ നോക്ക്, നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറയരുത്. നമ്മളെക്കുറിച്ച് ഒരാൾ കളവ് പറയും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെക്കുറിച്ച് അപവാദം പറയും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെക്കുറിച്ച് ഗീബത്ത് പറയും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ പരിഹസിക്കും നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ ചെറുതായി കാണുന്നതും പുച്ഛിക്കുന്നതും നമ്മുടെ അഭിമാനത്തിൽ ആരെങ്കിലും കൈവെക്കുന്നതും നമുക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്റെ സഹോദരന്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. എനിക്ക് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, അതുപോലെ എന്റെ സഹോദരനെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല. എന്നെക്കുറിച്ച് ഗീബത്തും അപവാദം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ എന്റെ സഹോദരനെ കുറിച്ച് ഗീബത്തും കളവും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ, അതുപോലെ നമ്മൾക്ക് അതിനും പറ്റണം. എനിക്കത് വെറുക്കാൻ സാധിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സഹോദരനെ കുറിച്ച് കളവ് പറയാൻ പറ്റൂല, നമ്മുടെ സഹോദരനെ കളിയാക്കാൻ സാധിക്കൂല, നമ്മുടെ സഹോദരന്റെ അഭിമാനത്തെ പിച്ചു ചിന്താൻ സാധിക്കുകയില്ല. ഇമാം ഖിർമാനി റഹ്മുള്ള പറഞ്ഞത് കാണാം, വമിനൽ ഈമാനി അയ്ദൻ, ഈമാനിൽ പെട്ടത് തന്നെയാണ് അൻ യുബ്ഗിള ലി അഖീഹി മാ യുബ്ഗിളു ലിനഫ്സിഹി മിനശ്ശർ, തന്റെ സഹോദരനെ നീ വെറുക്കണം, നിന്റെ സ്വന്തത്തിന് നീ എന്തൊക്കെ ഷെറ് വെറുക്കുന്നുണ്ടോ അതുപോലെ നിന്റെ സഹോദരനെ നീ വെറുക്കണം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു അപകടം ഉണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്റെ സഹോദരനും അപകടം ഉണ്ടാകാൻ നമ്മൾ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ആ രൂപത്തിലാകാൻ സാധിക്കണം. ഇങ്ങനെയായാൽ നമുക്ക് അവരോട് പരസ്പരം സ്നേഹമുണ്ടാകും. ആമിലിൻ നാസ കമാ തുഹിബ്ബു അൻ യുആമിലുക, അറബികൾ പറയാറുള്ള വാചകമാണ്. നീ നിന്നോട് ജനങ്ങൾ എങ്ങനെ പെരുമാറണമെന്നാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നീ ജനങ്ങളോട് പെരുമാറണം. നമ്മളെ കാണുമ്പോൾ ആളുകൾ ചിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ സലാം പറയണം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ നല്ല രൂപത്തിൽ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു, നല്ല രൂപത്തിൽ സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതുപോലെ ജനങ്ങൾക്കും ജനങ്ങളോട് നീ പെരുമാറണം. നമ്മുടെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റണം. ചില ആളുകൾക്ക് അവരോടെല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറണം, തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവർക്ക് മടിയാകും. അങ്ങനെയല്ല, നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ നമുക്ക് തിരിച്ചു പെരുമാറാൻ സാധിക്കണം. അറബികൾ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും ഐക്യത്തിലും ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് വലിയൊരു മുതൽക്കൂട്ടാകും. സത്യവിശ്വാസികൾ, ഒരു ആദർശമുള്ള തൗഹീദിലെ ആളുകൾ ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല. കേവലം ഭൌതികമായ വിഷയങ്ങളുടെ പേര് പറഞ്ഞ്, വ്യക്തിപരമായ വിഷയങ്ങളുടെ പേര് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മറിച്ച് സത്യവിശ്വാസികളോട് പരസ്പരം സ്നേഹവും ഐക്യവും അങ്ങേയറ്റത്തെ സ്നേഹവും ഒരു വിശ്വാസിയോടും ഒരു മുസ്ലിമിനോടും മനസ്സിൽ ഉറപ്പില്ല. അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യു നാസി അഫ്ളൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? സഹാബത്ത് ഇങ്ങനെ പല തവണ ചോദിച്ചിട്ടുണ്ട്. റസൂൽ ഓരോ സന്ദർഭത്തിലും സാന്ദർഭികമായ സാഹചര്യത്തിനനുസരിച്ച് ഓരോ ഉത്തരങ്ങൾ കൊടുക്കും. ഈ സമയത്ത് റസൂലുള്ള ഏറ്റവും നല്ല അഫ്ളായ ഏറ്റവും മഹാനായ വ്യക്തികൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി കൊടുത്തത്, കുല്ലു മഹ്മൂമിൽ കൽബി സദൂഖിൽ ലിസാൻ, മഹ്മൂമുൽ കൽബ്, ഹൃദയം ശുദ്ധിയുള്ളയാൾ, അതുപോലെ തന്നെ സദൂഖുല്ലിസാൻ, നാവിലൂടെ സത്യം മാത്രമേ, അങ്ങേയറ്റം സത്യസന്ധത പാലിക്കുന്ന, നാവിലൂടെ സത്യം മാത്രമേ വരുള്ളൂ, അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. സഹാബത്ത് ചോദിച്ചു, സദൂഖുല്ലിസാനി അരിഹു, സത്യസന്ധത പാലിക്കുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഫമ മഹ്മൂമുൽ കൽബ്, എന്താണ് ഈ മഹ്മൂമുൽ കൽബ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ള പറയുന്നു, ഹുവ തഖിയുൻ നഖി, അവൻ മുത്തഖിയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. അന്നഖി, അവന്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല, അവന്റെ ഹൃദയം ശുദ്ധമാണ്, അവന്റെ ഹൃദയത്തിൽ ശിർക്കില്ല, അവന്റെ ഹൃദയത്തിൽ വേറെ ഹറാമുകളെ കുറിച്ചുള്ള ചിന്തയില്ല, ഹറാമുകളെ സംബന്ധിച്ച് ആഗ്രഹമില്ല. ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഗില്ല വലാ ഹസദ, അസൂയയോ വെറുപ്പോ മറ്റുള്ളവരോട് ദുൽമ ചെയ്യണമെന്നുള്ള ചിന്തയോ ഒന്നും അവന്റെ മനസ്സിലില്ല. അങ്ങനെ മനസ്സ് ശുദ്ധമായവൻ, നാവ് ശുദ്ധമായവൻ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഒരു മനസ്സ്, മറ്റുള്ളവരോട് ഉറപ്പില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയാകാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ സുപ്രധാനമായ കാര്യമാണ്. ആ മനസ്സിന്റെ ഐക്യവും ഇണക്കവും സാധ്യമാകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചത്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഇനിയും വേറെയും ചില കാര്യങ്ങളുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക, പരസ്പരം മാപ്പ് ചോദിക്കാനും അത് വിട്ടുകൊടുക്കാനും നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായി സലാം പറയാൻ നമുക്ക് സാധിക്കണം. പരസ്പരം ചെറിയതാണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പരസ്പരം ഹദിയകൾ കൈമാറാൻ നമ്മൾക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതുപോലെ തന്നെ പരസ്പരം സത്യവിശ്വാസികൾക്ക് വേണ്ടി ദുആ ചെയ്ത് ഒരു വിശ്വാസിയോടും ഒരു മുസ്ലിമിനോടും വെറുപ്പില്ലാത്ത മനസ്സ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് സത്യവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ച് ഈ പള്ളിയിൽ വരുന്ന, പ്രത്യേകിച്ചും ഈ പള്ളിയിൽ വരുന്ന ഒരു സഹോദരന്റെ വീട്ടിലെ സാഹചര്യം അറിയാതെ നമ്മൾ പോകരുത്. എന്താണ് അവന്റെ അവസ്ഥ? അവന്റെ വീട്ടിൽ എന്താണ് അവസ്ഥ? അവൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നുണ്ടോ, വേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊന്നും അറിയാതെ പോകരുത്. ഒരേ സ്വപ്നിൽ നിൽക്കുന്ന ആളുകളുടെ വീട്ടിലെ സാഹചര്യവും ഇവിടെ പ്രയാസവും ബുദ്ധിമുട്ടും നമ്മൾക്കറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണത് സാധിക്കുക? അവരൊരു പക്ഷെ അത് നാവുകൊണ്ട് പറഞ്ഞുകൊള്ളണമെന്നില്ല, നമ്മൾക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാക്കി അള്ളാഹു തആല നമ്മളെല്ലാവരെയും മാറ്റട്ടെ. നമ്മൾ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടാനുള്ള ഒരു വലിയ വിശാലമായ മനസ്സിന്റെ ഉടമകളാക്കി അള്ളാഹു തആല നമ്മളെല്ലാവരെയും മാറ്റട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.